You're with SBS Radio. Find more great stories in your language at sbs.com.au.
നമസ്കാരം ഡോക്ടർ രാജ്കുറുപ്പ്, സ്വാഗതം എസ് ബി എസ് മലയാളത്തിലേക്ക്. ഡോക്ടർ രാജ്കുറുപ്പ്, ഇപ്പോൾ പ്രളയത്തിൽ നിന്ന് കരകയറാൻ ശ്രമിക്കുന്ന കേരളത്തിൽ നിരവധി മാലിന്യങ്ങൾ കുമിഞ്ഞുകൂടിയിരിക്കുകയാണല്ലോ. അപ്പോൾ ഓസ്ട്രേലിയയിൽ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തിക്കുന്ന താങ്കൾ ഇത് സംബന്ധിച്ച് കേരളത്തിനെ സഹായിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. എത്തരത്തിലാണ് താങ്കൾ കേരളത്തെ സഹായിക്കാൻ ശ്രമിക്കുന്നത്, ഒന്ന് പറയാമോ?
തീർച്ചയായിട്ടും. ഇപ്പോൾ ഞാൻ ഇൻവോൾവ് ആയിരിക്കുന്നത് ഒരു തിങ്ക് ടാങ്ക് ഗ്രൂപ്പായിട്ടാണ്. ഏകദേശം 40 എക്സ്പേർട്സ് ഉണ്ട്, 52 സെക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, 40 എക്സ്പേർട്സ് ചേർന്നിട്ട്. ഇതൊരു ആക്സിഡന്റലായിട്ട് ഫോം ചെയ്തൊരു ഗ്രൂപ്പാണ്. അപ്പൊ അത് ഫോർമലൈസ്ഡ് ആയി വരുന്നതേ ഉള്ളൂ. അപ്പൊ അതിനകത്ത് പൊളിറ്റീഷ്യൻസും ഉണ്ട്, സ്പീക്കറുണ്ട്, ഡോക്ടർ എം കെ മുനീറുണ്ട്, അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസ് ഉൾപ്പെടെയുള്ള ആൾക്കാർ, ചീഫ് സെക്രട്ടറി ഉണ്ട്, ഫോമർ ചീഫ് സെക്രട്ടറീസ്മാരുണ്ട്, ഹഡ്കോയുടെ ഡോക്ടർ സുരേഷ് ഉണ്ട്, പ്ലാനിംഗ് ബോർഡിന്റെ വിജയരാഘവൻ സാറുണ്ട്, അങ്ങനെ ഒരുപാട് എക്സ്പെർട്ടൈസ് ഉള്ള ഒരു ഗ്രൂപ്പാണ് അത്. അപ്പൊ അവര് ശരിക്കും ഇന്നലെ ചീഫ് മിനിസ്റ്ററായിട്ട് മീറ്റിംഗ് നടത്തിയിരുന്നു. ഇത് ഈ ഒരു ഗ്രൂപ്പിനകത്ത് വേസ്റ്റ് മാനേജ്മെന്റിന്റെ ഞാനും കുറച്ച് അതുപോലുള്ള കുറച്ച് ആൾക്കാരെ ഇതിനകത്ത് ഇൻവോൾവ് ആണ്. വേസ്റ്റ് മാനേജ്മെന്റ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, എൻവയോൺമെന്റൽ സെക്ഷൻസിൽ എങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്യാം എന്നുള്ള നമ്മൾ രൂപരേഖ, ലോങ് ടൈം പ്ലാനിങ്ങിന് രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ലോങ് ടൈം സ്ട്രാറ്റജിക് പ്ലാനിംഗ് ആണ്. അപ്പൊ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസ്പോണ്ട് അല്ല ഇതിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്.
അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ വെള്ളം ഇറങ്ങിയതോടെ പലതരത്തിലുള്ള മാലിന്യങ്ങൾ കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുകയാണ്. അതായത് ഇപ്പൊ പ്ലാസ്റ്റിക്, ഇ വേസ്റ്റ്, അല്ലെങ്കിൽ ഫർണിച്ചറുകള്, തുണികള്, പാത്രങ്ങള്, ലോഹങ്ങൾ, മെറ്റൽസ്, അങ്ങനെ നിരവധി തരത്തിലുള്ള മാലിന്യങ്ങളാണ് പുറത്തേക്ക് തള്ളിയിരിക്കുന്നത്. അപ്പൊ ഇത് ഇതിൽ ആദ്യം പ്ലാസ്റ്റിക് തന്നെ എടുത്തു നോക്കിയാൽ ഇത്രയും വലിയൊരു തോതിൽ പ്ലാസ്റ്റിക് അടിഞ്ഞു കൂടിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ എങ്ങനെ നമുക്കിതിനെ ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഇത് എങ്ങനെ നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും?
പ്ലാസ്റ്റിക് ഈ ഫ്ലഡ് സമയത്തല്ല, അല്ലാത്ത സമയത്തും കേരളത്തിലും ലോകത്തെല്ലായിടത്തും ഒരു പ്രോബ്ലം തന്നെയാണ്. ഇപ്പം ഫോം മെറ്റീരിയൽ, ബെഡ്, മാട്രസ് അങ്ങനെയുള്ള സാധനങ്ങളെ പോലെ അല്ല പ്ലാസ്റ്റിക്. അത്രയും ഡീകണ്ടാമിനേഷൻ വളരെയധികം ബുദ്ധിമുട്ടില്ലാത്ത വേസ്റ്റ് മെറ്റീരിയലാണ് പ്ലാസ്റ്റിക്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് അത് സോർട്ട് ഔട്ട് ചെയ്യുക, അത് കൂട്ടിയിടുക ഒരു സ്ഥലത്ത്, പറഞ്ഞു പോകാതെ മറ്റു ആ രീതിയിൽ സോർട്ട് ഔട്ട് ചെയ്തിട്ട് കളക്ട് ചെയ്യുക. അത് ക്ലീൻ കേരള കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനി കുറച്ച് കാലം മുമ്പ് തുടങ്ങിയിട്ടുണ്ട്, 3-4 കൊല്ലം മുമ്പ് കേരള തുടങ്ങിയിട്ടുണ്ട്. അവർ പ്ലാസ്റ്റിക് കളക്ട് ചെയ്തിട്ട് റീപ്രോസസ് ചെയ്യുന്നുണ്ട്, പല അതർ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവിടെ തന്നെ നമുക്ക് ആശയിലേക്ക് കിട്ടുന്ന റബിഷ് ബിൻ ഗവൺമെന്റിന്റെ കൗൺസിൽസ് തരുന്നത് പ്രോസസ് ചെയ്ത പ്ലാസ്റ്റിക് ആണത്, റീപ്രോസസ് ചെയ്തതാണ്. അപ്പൊ അതുപോലെ കേരളത്തിന് അത് കേരളത്തിൽ ആ ഫാക്ടറികളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് തോന്നുന്നത് തമിഴ്നാട്ടിലേക്ക് പോവുകയാണ് എന്നാണ്. പക്ഷെ ആ അങ്ങനെയുള്ള ഫാക്ടറികളിലേക്ക് അയക്കാം, അല്ലെങ്കിൽ തുടങ്ങാം, അതാണ് ഒരു മാർഗം. പ്ലാസ്റ്റിക് ഡെഫിനറ്റ്ലി റീപ്രോസസിംഗ് ആണ് കേരളത്തിന് വേണ്ടത്, കളക്ഷൻ ആൻഡ് റീപ്രോസസിങ്. അത് കമ്മ്യൂണിറ്റി ബേസിൽ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, അതൊരു പ്രൈവറ്റ് സെക്ടർ ഇന്റർവെൻഷനിൽ ചെയ്യേണ്ടതാണ്. പ്ലാസ്റ്റിക് വേസ്റ്റ് നേരാമണ്ണം മാനേജ് ചെയ്യുകയാണെങ്കിൽ വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിലോ പുഴകളിലോ നദികളിലോ ഒന്നും ഒഴുക്കാതെ അത് കളക്ട് ചെയ്തിട്ട് അത് പ്രോസസ് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കുകയാണ് കമ്മ്യൂണിറ്റിയുടെ ജോലി. അതിനുള്ള ഫെസിലിറ്റീസ് റെഡിയാക്കുക എന്നുള്ളതാണ്.
ഓക്കെ, ഇതിപ്പം പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ സാധാരണ പ്ലാസ്റ്റിക് ഒന്നും അല്ല പുറത്തേക്ക് തള്ളി വരുന്നത്, പ്ലാസ്റ്റിക് കസേരകള്, പാത്രങ്ങള്, അല്ലെ, കണ്ടെയ്നേഴ്സ്, അതുപോലെ പറഞ്ഞ പോലെ സ്പോഞ്ചുകള്, ഫോമുകള്, ഇതെല്ലാം ബെഡ്.
അതെ അതെ, പ്ലാസ്റ്റിക് ഐറ്റംസ് മാത്രം ഒരു പല ലൊക്കേഷൻസിലും പ്ലാസ്റ്റിക് മാത്രം കളക്ട് ചെയ്ത് ഒരു സ്ഥലത്ത് വെക്കാം. ഫോം എന്ന് പറയുന്നത് മിക്കവാറും അത് പ്ലാസ്റ്റിക് ആവണമെന്നില്ല. ഫോം മിക്കവാറും വരുന്നത് ലാറ്റക്സ് എന്നുള്ളതായിരിക്കും ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫോം ഈസ് എ ഡിഫറെന്റ് മാറ്റർ ഓൾ ടുഗദർ. ഫോമിനെ നമുക്ക് റീസൈക്കിൾ ചെയ്യാൻ നോർമൽ ലെവലില് പാടായിരിക്കും. ഇപ്പം ക്യൂൻസ്ലൻഡിൽ ഫ്ലഡ് ഒക്കെ വന്നപ്പോൾ ഫോമൊക്കെ ലാൻഡ് ഫില്ല് ചെയ്യുകയായിരുന്നു ചെയ്തത്. കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഇത്രയും മാട്രസസ് പുറത്തിട്ട് കഴിഞ്ഞാൽ അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. അത് എന്ത് ചെയ്യണമെന്നുള്ളതിനെ കുഴിച്ചിടുക എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അത് ലോക്കൽ കൗൺസിലിന്റെ ഉത്തരവാദിത്തമാണ് ഇതൊക്കെ, ലോക്കൽ ഗവൺമെന്റിന്റെ. ബോൾഡായിട്ട് ചെയ്യാവുന്ന ഒരു കാര്യം ഇത് ഐസൊലേറ്റ് ചെയ്യുക, ഡ്രൈ ചെയ്യാൻ ഡ്രൈ ആക്കുക, നാച്ചുറൽ ആയിട്ട് ഡ്രൈ ആക്കുക. ഒരിക്കലും ഇത് ഉപയോഗിക്കരുത്. ഈ ഫോം മാട്രസസ് സോഫ എങ്ങനെയുള്ളത്, അതിനകത്തുള്ള കണ്ടാമിനേറ്റ്സ് അബ്സോർബ്ഡ് ആയിരിക്കും, അത് മോൾഡ് ഉണ്ടാക്കും, മോൾഡ് ഹെൽത്തിനെ ഹെൽത്ത് ഇഷ്യൂസ് ഫ്യൂച്ചറിൽ ഉണ്ടാക്കുക. അപ്പൊ അത് ഒരിക്കലും ഫർണിച്ചർ ഒരിക്കലും നമ്മൾ റീയൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് കേരളത്തിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്, നമുക്ക് ഹ്യൂമിഡിറ്റിയും ടെമ്പറേച്ചറും കൂടുതലായതുകൊണ്ട് ബാക്ടീരിയ, മോൾഡ്, മിൽഡ്യൂ ഇങ്ങനെയുള്ള ഗ്രോത്ത് ഒരുപാടുണ്ടാകും. അത് വളരെയധികം സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഹാസേർഡ്സ് ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. ഇത് ഐഡിയലി നമുക്ക് ചെയ്യേണ്ടത് സാനിറ്ററി ലാൻഡ്ഫില്ലിൽ കുഴിച്ചു മുഴുക എന്നുള്ളത് തന്നെയാണ്. അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇപ്പം വെജിറ്റബിൾ ബെഡൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ അവിടെ അതിന്റെ മേളിൽ ബെഡിന്റെ താഴെ ഇത് ഉപയോഗിച്ചിട്ട് എണ്ണ മോയ്സ്ചർ റിട്ടൻഷൻ ഉള്ളത് കൊണ്ട് മേളിൽ നമ്മൾ ബെഡ് പ്രിപ്പയർ ചെയ്തിട്ട് ഉപയോഗിക്കാം. പക്ഷെ കേരളത്തിൽ അത് എത്രത്തോളം പ്രായോഗികമാണ്, എത്ര പേര് അതിന് ഇൻട്രസ്റ്റ് ഉണ്ട് എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ പല രാജ്യങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുള്ളവരുണ്ട്.
ഓക്കെ, ഇതിപ്പോ ഇപ്പൊ പ്ലാസ്റ്റിക്കിന്റെയും സ്പോഞ്ചിന്റെയും അല്ലെങ്കിൽ ഫോമിന്റെ ഒക്കെ കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ മറ്റൊരു വലിയ പ്രശ്നം തന്നെയാണ് ഇ വേസ്റ്റ്. ടിവി, കമ്പ്യൂട്ടറുകൾ, അതുപോലെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളും ഒക്കെ വേസ്റ്റായി ഇപ്പോ പുറത്തേക്ക് തള്ളിയിരിക്കുകയാണ്. ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും?
ഇ വേസ്റ്റും നേരത്തെ പറഞ്ഞതുപോലെ, പ്ലാസ്റ്റിക്കിന്റെ കേസിൽ പറഞ്ഞതുപോലെ, ഇ വേസ്റ്റും ഡീകണ്ടാമിനേഷൻ വലിയ ബുദ്ധിമുട്ടുള്ള ഇതല്ല. ഫ്ലഡഡ് ആണെങ്കിൽ തന്നെ നമുക്ക് അത് ഡീകണ്ടാമിനേഷൻ വലിയ ബുദ്ധിമുട്ടില്ലാത്ത മെറ്റീരിയൽ ആണ്, വേസ്റ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ നമ്മൾ ചെയ്യാവുന്നത് ഇ വേസ്റ്റ് കളക്ട് ചെയ്യുക, റീസൈക്ലിംഗ് സെന്റേഴ്സിൽ പിന്നെ അത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഉപയോഗിക്കാവുന്ന സെന്റേഴ്സ് ഉണ്ട്, പലരും പ്രൈവറ്റ് ആയിട്ട് ചെയ്യുന്നവരുണ്ട്. അവിടത്തേക്ക് അയക്കുക എന്നുള്ളതേ മാർഗമുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുഴിച്ചു മുഴുക തന്നെ വേണം. അതിന് നമുക്ക് ലാൻഡ്ഫില്ലിംഗ് സാനിറ്ററി ലാൻഡ്ഫിൽസ് ഇല്ല. അപ്പൊ കഴിയുന്നതും ഈ റോഡിൽ വെക്കുക എന്ന് പറയുന്നത് ജനങ്ങൾ ചെയ്യുന്നതാണ്, ലോകത്ത് എവിടെ ചെയ്യുന്നതാണ്. ഇപ്പൊ ഗവൺമെന്റിന്റെ ജോലി അത് കളക്ട് ചെയ്തുകൊണ്ട് പോവുക എന്നുള്ളതാണ്. കളക്ഷൻ സെന്റർ ഇല്ല, പലരും ഇപ്പം താമസിക്കുന്ന വളരെ ചുരുങ്ങിയ സ്ഥലം മാത്രമേ ഉള്ളൂ താമസിക്കാനായിട്ട്. ഇത് ജനങ്ങളുടെ ഉത്തരവാദിത്തമാണ് നശിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗവൺമെന്റിനും കൂടെ ഉത്തരവാദിത്തം ഉള്ളതാണ്. അപ്പൊ അത് ഒരു കോർഡിനേറ്റഡ് പോളിസിയാണ് വേണ്ടത്. ഈ വേസ്റ്റ് കളക്ട് ചെയ്യുക, അത് ഡീകണ്ടാമിനേഷൻ നോക്കുക, അത് കഴിഞ്ഞതിന് ശേഷം അത് അതിൽ നിന്നുള്ള വാല്യബിൾ ആയിട്ടുള്ള സാധനങ്ങൾ റീസൈക്കിൾ ചെയ്യാനായിട്ടുള്ള പരിപാടി ഇടുക, ഇതാണ് വേണ്ടത്.
ഇപ്പൊ ഈ വേസ്റ്റിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ അലൂമിനിയം, സ്റ്റീല്, കാസ്റ്റ് അയൺ, അത്തരം മെറ്റൽസ് കൊണ്ട് ഉണ്ടാക്കിയ പാത്രങ്ങളുണ്ട്. അതുപോലെ വെള്ളത്തിലൊലിച്ചു പോയ സൈക്കിൾ, ബൈക്ക് കേടായ സൈക്കിളിന്റെയും മറ്റുമൊക്കെയുള്ള പാർട്സ്, ചെയിന്, ടയറ്, ട്യൂബ്, അങ്ങനത്തെ കുറെ സാധനങ്ങൾ മാലിന്യമായിട്ട് ഇപ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുകയാണ്. ഇപ്പൊ പൊതുജനങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും?
അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ഇത് വീണ്ടും ഇത് ലോക്കൽ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റിയുടെയും നേതൃത്വത്തിൽ വോളണ്ടിയേഴ്സ് ചേർന്ന് സംഘം ഇത് കളക്ട് ചെയ്യുകയും ഈ കളക്ട് ചെയ്തതിനെ ആദ്യം നമുക്ക് ചെയ്യേണ്ടതിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. കളക്ട് ചെയ്ത് അവിടെ ഇവിടെ കിടക്കുന്നതിന് ഒരു വാർഡുകളിൽ കളക്ട് ചെയ്തിട്ട് എവിടെയാണോ സൗകര്യമുള്ളത് ആ സ്ഥലത്ത് ഇത് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കഴിഞ്ഞാൽ നമുക്ക് നോക്കുന്നത് ഇവൻ ഈ മെറ്റൽ സാധനങ്ങളൊക്കെ ഫ്ലഡിലൂടെ പോയെങ്കിലും അതിനെയൊക്കെ ഡീകണ്ടാമിനേഷൻ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടുള്ളതല്ല. അതിന്റെ അതിനകത്ത് അധികം ബാക്കി അങ്ങനെയുള്ള കണ്ടാമിനൻസ് കുറച്ച് പറ്റിച്ചിട്ടുണ്ടാവും എന്നുള്ളതല്ലാതെ അത് മാറ്റാനായിട്ട് എളുപ്പമാണ്. അതിനുശേഷം ശരിക്കും ഹൈ ലെവലായിട്ടുള്ള ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു റീസൈക്ലിംഗ് സ്ട്രാറ്റജി കൊണ്ടുവന്നേ പറ്റുകയുള്ളൂ. അതിപ്പോ ഇന്നോ നാളെ ചെയ്യാൻ പറ്റില്ലായിരിക്കും, പക്ഷെ വിത്തിൻ മന്ത്സ് നമ്മൾ ചെയ്യണം, വിത്തിൻ എ ഫ്യൂ മന്ത്സ് അത് ചെയ്യുക എന്നുള്ളതാണ്. അത് കമ്മ്യൂണിറ്റിയുടെ ഉത്തരവാദിത്തത്തെക്കാൾ ഉപരി ആയിട്ട് സ്റ്റേറ്റ് ഗവൺമെന്റും ലോക്കൽ ഗവൺമെന്റും ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അലുമിനിയം ക്യാൻസ് അങ്ങനെ മെറ്റൽസ് ഇതൊക്കെ റീസൈക്കിൾ ചെയ്യാനായിട്ട് കേരളത്തിന്റെ സാഹചര്യത്തിൽ വലിയ ബുദ്ധിമുട്ടില്ല. ഇപ്പോഴും ആൾക്കാർ വന്ന് ഇതൊക്കെ മേടിച്ചുകൊണ്ട് പോകുന്നവര് പല സ്ഥലത്തും ഉണ്ട്.
ഇപ്പൊ മറ്റൊരു കാര്യമുള്ളതെന്ന് പറഞ്ഞാല്, കേരളം നേരിട്ട പോലെ തന്നെ ഒരു പ്രളയം ക്വീൻസ്ലൻഡ് നേരിട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോ ഈ ക്വീൻസ്ലൻഡിൽ ഇത്തരം മാലിന്യങ്ങളൊക്കെ അടിഞ്ഞു കൂടി കാണുമല്ലോ, എന്ത് ടെക്നിക്കാണ്, ഏത് രീതിയിലാണ് അവരത് നിർമ്മാർജ്ജനം ചെയ്തത്?
അതൊരു നല്ല ക്വസ്റ്റ്യൻ ആണ്. ക്വീൻസ്ലൻഡില് ഒന്ന് ക്വീൻസ്ലൻഡിലെ ഈ ബ്രിസ്ബനായ ഈ ഫ്ലഡ് അഫക്റ്റഡ് ഏരിയക്കും പുറത്ത് ഒരുപാട് ലാൻഡ്ഫില്ലുണ്ട്. ട്രാൻസ്ഫർ സ്റ്റേഷൻസ് ഇപ്പൊ ഒരുപാട് സ്ഥലത്ത് വെള്ളത്തിനടിയിലായി. വെള്ളത്തിനടിയിലാകാത്ത ഭാഗത്ത് വെള്ളം മാറിക്കഴിഞ്ഞതിന് ശേഷം ഫർണിച്ചർ അങ്ങനെ ഫോം അങ്ങനെയുള്ള സകല മെറ്റീരിയൽസും പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യാവുന്ന ഒരു റീസൈക്കിൾ സെന്ററിലേക്ക് അയച്ചു. അല്ലാത്തത് 24 മണിക്കൂറും 7 ദിവസവും ഉണർന്ന് പ്രവർത്തിച്ച് ട്രാൻസ്ഫർ സ്റ്റേഷൻസും വേസ്റ്റ് മാനേജ്മെന്റ് ഫെസിലിറ്റീസും പ്രവർത്തിക്കുകയും അത് സാനിറ്ററി ലാൻഡ്ഫില്ലിലേക്ക് നിർമ്മാണത്തിനും ചെയ്യുകയാണ് ചെയ്തത്. അതിൽ മറ്റുള്ള കൗൺസിലിൽ നിന്നുള്ള ആൾക്കാർ വരികയും അവരുടെ വെഹിക്കിൾസ് ഉപയോഗിക്കുകയും ഇത് റാപ്പിഡായിട്ട് വളരെ പെട്ടെന്ന് ഇത് റീജിയണൽ കൗൺസിൽസും ഗവൺമെന്റും ചേർന്നിട്ടുള്ള ഒരു ഇൻവോൾവ്മെന്റ് ആയിരുന്നു. കമ്മ്യൂണിറ്റിയുടെ പാർട്ടിസിപ്പേഷൻ കേരളത്തിൽ ഇപ്പോൾ ലഭിക്കുന്നതിനൊക്കെ എനിക്ക് തോന്നുന്നില്ല ക്യൂൻസ്ലൻഡ് ലഭിച്ചിരുന്നു എന്നുള്ളത്. നമ്മളിതിന് ഡീൽ ചെയ്തതാണൊക്കെ. പക്ഷേ ഗവൺമെന്റ് മെഷീനറി വളരെ ആക്റ്റീവായിട്ട് ഇരിക്കുക, അവർ സോർട്ടിംഗ് ആൻഡ് സെപ്പറേറ്റ് ചെയ്തു പല ലെവലിലുള്ള കണ്ടാമിനേഷനെ മനസ്സിലാക്കാനായിട്ട്, എന്നിട്ട് ഹൈലി കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽസ് ലാൻഡ്ഫില്ലിലേക്ക് തന്നെ പോവുകയായിരുന്നു ചെയ്തത്.
അപ്പം അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ചോദിക്കാനുള്ളത്, ഇപ്പം താങ്കൾ ആദ്യം തന്നെ പറഞ്ഞു കേരളത്തിൽ മുൻപോട്ട് എങ്ങനെ അല്ലെ ഭാവിയിൽ എങ്ങനെ ഈ മാലിന്യം ഇല്ലാതാക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് താങ്കൾ ഇപ്പോൾ ചർച്ച ചെയ്തു വരികയാണ് കേരളത്തിലെ എക്സ്പേർട്സുമായിട്ടുമൊക്കെ. അപ്പോൾ അത് എന്താണ് താങ്കൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അതുപോലെ എന്ത് എങ്ങനെ കേരളത്തിന് ഭാവിയിൽ ഈ മാലിന്യ നിർമ്മാർജ്ജനം കൈകാര്യം ചെയ്യാൻ സാധിക്കും?
ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് വേസ്റ്റ് മാനേജ്മെന്റ് മാത്രമല്ല മറ്റ് പല സെക്ടറുകളിലും കേരളം റീതിങ്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഇത്രയും കാലം നമ്മൾ ഇന്ന് ഒരു ഇക്കോളജിക്കൽ പെർസ്പെക്റ്റീവിൽ അല്ലെങ്കിൽ എൻവയോൺമെന്റൽ പ്രോബ്ലംസ് ഉണ്ടാകുമെന്ന് ഇപ്പം ഗാൽഫ് റിപ്പോർട്ടാവട്ടെ മറ്റ് പല പ്രോജക്ട്സുകളും വരുമ്പോൾ ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ കേരളത്തിന് ദോഷമാണ്, നമ്മൾ പരിസ്ഥിതിപരമായിട്ട് വളരെ ദുർബലമായ ഒരു സ്റ്റേറ്റാണ് നമ്മുടെ ജിയോഗ്രഫിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. ജിയോളജി ആയാലും ഭൂമിയുടെ കിടപ്പും ഒക്കെ ഒരു തുടി വെള്ളം വീട്ടിന് ഗ്രൗണ്ട് വാട്ടറിലേക്ക് പോകാതെ എല്ലാം റോഡിലോട്ട് പോകുക, ആ രീതിയിലുള്ള പ്ലാനിംഗ് ആണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഒരു പ്ലാനിംഗ് ഇല്ലാത്ത പ്ലാനിംഗ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിൽ എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഈ ഫ്ലഡ് വരും, ഇനിയിപ്പോ ചിലപ്പോൾ ഏപ്രിൽ മെയ് ആകുമ്പോൾ ഫയർ ഫോറസ്റ്റ് ഫയർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള പിന്നെ കുടിവെള്ളം കംപ്ലീറ്റ് പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കേരളത്തിൽ നമ്മുടെ ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് വരുന്ന സ്റ്റേറ്റ് ആയിരിക്കും കേരളം. അതിൽ നിന്നൊരു ദീർഘകാല സസ്റ്റൈനബിൾ പ്ലാനിങ് കേരളത്തിന്റെ ഡെവലപ്മെന്റ്, ഒരു ദീർഘകാലാടിസ്ഥാനത്തിലെ പ്ലാനിങ് സസ്റ്റൈനബിൾ ആയിട്ടുള്ള പ്ലാനിങ് നടക്കുന്നത് വേസ്റ്റ് മാനേജ്മെന്റ് അതിൻ്റെ ഒരു കമ്പോണന്റ് മാത്രമാണ്. എങ്ങനെയാണ് വീടുകൾ വേണ്ടത്, എങ്ങനെയാണ് അഗ്രികൾച്ചർ സെക്ടറിൽ മുന്നോട്ട് പോകേണ്ടത്, ആ ഒരു ഒരു മൊത്തം പ്ലാൻ, ആ ഒരു പ്ലാനിംഗ് ആണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്ലാനിങ്ങിനകത്താണ് ഇപ്പം റിട്ടയർ ആയിട്ടുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും പിന്നെ മിഡ് ലെവലായിട്ടുള്ള എക്സ്പീരിയൻസും വളരെ യങ്ങറായിട്ടുള്ള ആൾക്കാരും എല്ലാവരും ചേർന്ന ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. അത് വളരെ പെട്ടെന്ന് ഒന്നൊരാഴ്ച ആയതേ ഉള്ളൂ തുടങ്ങിയിട്ട് തന്നെ. അപ്പൊ ഞങ്ങളൊരു രൂപരേഖ പോലും തയ്യാറാക്കിയിട്ടില്ല എങ്ങനെ മുന്നോട്ട് പോകണം. ഇപ്പൊ ആൾക്കാരുടെ ഫീഡ്ബാക്ക് കൊണ്ടുവരിക, ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്നതേ ഉള്ളൂ. അപ്പൊ ഈ സ്ട്രക്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇത് ഗവൺമെന്റിന് കണ്ടിന്യൂട്ട് ആ താല്പര്യം ഉണ്ട് എങ്കിൽ ഇത് ഒരു ഒരു നയരൂപീകരണത്തിന് സഹായിക്കും. അപ്പൊ അതിനകത്ത് വേസ്റ്റ് മാനേജ്മെന്റ്, വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, പിന്നെ ബാക്കിയുള്ള കുറച്ച് സസ്റ്റൈനബിലിറ്റി പാർട്ടായിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്.
ഓക്കെ, എന്തായാലും ഇപ്പൊ കേരളം നേരിടുന്ന വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഈ മാലിന്യങ്ങൾ. എന്തായാലും ഈ സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളം ശ്രോതാക്കളോട് വിവരിച്ചതിന് വളരെയധികം നന്ദി, ഡോക്ടർ രാജ്കുറുപ്പ്.
താങ്ക് യു സാൽവി.
Tell us what you think. Rate this podcast on iTunes. It helps other people to find us.